പ്രൈസ് ദ ലോർഡ്. അഭിഷേക തൈലം, ഓയിൽ ഓഫ് അനോയിൻമെന്റ്. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം ആസ്പദമാക്കി നമുക്ക് ചിന്തിക്കാം. അത് തൈലക്കാരന്റെ വിധിപ്രകാരം ഉണ്ടാക്കുന്ന വിശുദ്ധമായ അഭിഷേക തൈലം ആയിരിക്കണം. വിശുദ്ധ തൈലം ഉപയോഗിക്കുന്നത് യഹോവ തിരഞ്ഞെടുത്തവരെ അഭിഷേകം ചെയ്യുവാനാണ്. അവരെ അഭിഷേകം ചെയ്യുവാൻ യഹോവ തന്നെയാണ് ആവശ്യപ്പെടുന്നത്. പഴയ നിയമത്തിൽ പ്രവാചകന്മാർ പുരോഹിതന്മാരെയും രാജാക്കന്മാരെയും തൈലത്താൽ അഭിഷേകം ചെയ്തിരുന്നു. ഇത് തൈലക്കാരന്റെ വിദ്യപ്രകാരം ചേർത്തുണ്ടാക്കുന്നതും വിശുദ്ധവും ദൈവിക നിർദ്ദേശപ്രകാരമുള്ള വസ്തുക്കൾ കൊണ്ട് ഉണ്ടാക്കുകയും ചെയ്യുമ്പോഴാണ് അത് അഭിഷേക തൈലമാകുന്നത്. ചില പ്രത്യേക വസ്തുക്കൾ ചേർത്താണ് ഈ തൈലം ഉണ്ടാക്കുന്നതെന്ന് വചനം വ്യക്തമാക്കുന്നു. 1 ശമൂവേൽ 30:22-23 വായിച്ചാൽ നമുക്കത് കാണാവുന്നതാണ്. വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരമാണ് ഇവ എടുക്കുന്നത്. അതില് മൂര്, വഴനത്തൊലി ഇവ 500 ശേക്കൽ വീതവും 250 ശേക്കൽ സുഗന്ധ ലവംഗവും ചേർത്താണ് ഈ തൈലക്കൂട്ട് ഉണ്ടാക്കുന്നത്. അതതിന്റെ മരങ്ങളുടെ പട്ട വെട്ടി എടുക്കുന്നതാണ് ഇവ മൂന്നും. 1-ാമത്തേത് മൂര്. ഈ പ്രത്യേക മരത്തിന്റെ പട്ട വെട്ടി എടുക്കുന്ന വാസന തൈലം മരത്തിന് മുറിവേൽക്കുമ്പോൾ മുറിക്കുന്നവന് കാര്യം സാധിക്കും. പക്ഷേ മരത്തിനുണ്ടാകുന്ന വേദനയുടെ ആഴം മുറിക്കുന്നവന് മനസ്സിലാകുന്നില്ല. എന്നാൽ ആ വേദന മരത്തിനുണ്ടാകുമ്പോൾ ലഭിക്കുന്ന സുഗന്ധം അനേകരെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു. മറ്റ് രണ്ട് തൈലക്കൂട്ടുകൾ ഇപ്രകാരം തന്നെയാണ് എടുക്കുന്നത്. ഇപ്രകാരം മുറിവേറ്റ ഒരു വ്യക്തിയെ നമുക്ക് വചനത്തിൽ കാണാം. എൽക്കാനായിക്ക് 2 ഭാര്യമാരായിരുന്നു ഉണ്ടായിരുന്നത്. 1 ഹന്നായും മറ്റേത് പെനിന്നായി. ഹന്നയുടെ ഗർഭപാത്രം ദൈവം അടച്ചു. അപ്പോൾ പെനിന്നായുടെ ഗർഭപാത്രം ദൈവം അടയ്ക്കാഞ്ഞതിനാൽ അവൾക്ക് സന്തതികളുണ്ടായി. അവൾ ഹന്നായുടെ പ്രതിയോഗിയായി മാറുകയും ചെയ്തു. പ്രതിയോഗിയായ അവൾ ഹന്നായെ മുറിവേൽപ്പിക്കുവാൻ തുടങ്ങി. ആ മുറിവ് നൽകിയ വേദനയോടെയാണ് അവൾ ആലയത്തിലെത്തി മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ച് കരഞ്ഞത്. ഇസ്രായേലിന്റെ ദൈവം ആ കരച്ചിൽ കേട്ടു. അവളുടെ സങ്കടം അറിഞ്ഞപ്പോൾ യഹോവ അവളുടെ തല ഉയർത്തുവാൻ തക്കവണ്ണം സുഗന്ധം പരത്തുന്ന, ഏറ്റവും ഭംഗിയായി സുഗന്ധം പരത്തുന്ന ശമൂവേൽ എന്ന ഒരു മകനെ അവൾക്ക് നൽകി. അവൻ ഇസ്രായേലിന്റെ പ്രവാചകനായി മാറുകയും ചെയ്തു. 4-ാമത്തെ ഘടകം ഒലിവെണ്ണയാണ്. ഒലിവ് കായ്ക വേദനിപ്പിച്ചാണ് പണ്ടും ഇന്നും ഒലിവെണ്ണ ശേഖരിക്കുന്നത്. അന്നും ഇന്നും മാനദണ്ഡങ്ങൾ വ്യത്യാസമാകാം. ഇസ്രായേൽ മക്കൾ ഇപ്രകാരം എടുക്കുന്ന ഒലിവെണ്ണയാണ് സമാഗമന കൂടാരത്തിലെ വിളക്ക് തെളിയിക്കുവാൻ ഉപയോഗിച്ചിരുന്നത്. ഈ എണ്ണ പരിശുദ്ധാത്മ പ്രതീകമാണ്. ദൈവവചനം നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കുന്നതോടെ, പ്രകാശത്തോടെ കത്തണമെങ്കിൽ പരിശുദ്ധാത്മാവാകുന്ന എണ്ണ ഒഴിച്ചേ മതിയാകുള്ളൂ. ഈ തൈലം ഉപയോഗിച്ച് മന്ദിരത്തിലെ ജീവനില്ലാത്ത വസ്തുക്കളും അഭിഷേകം ചെയ്യുമ്പോൾ അവയും ശുദ്ധീകരിക്കപ്പെടുന്നു. ഇതുപയോഗിച്ച് മനുഷ്യരെ അഭിഷേകം ചെയ്യുമ്പോൾ അവർ ദൈവം തിരഞ്ഞെടുത്തവർ ആകണമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. പരിശുദ്ധാത്മാവിന്റെ വിവിധ കൃപകളുടെ നിഴലാണ് അഭിഷേക തൈലം. സബയാൻ തോട്ടത്തിൽ സുഗന്ധം പരത്തേണ്ട മരങ്ങൾ ദുർഗന്ധമാണോ പരത്തുന്നതെന്ന് സഭയുടെ ചുമതലപ്പെട്ടവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണെന്ന് ഓർക്കുക. അവർ ശ്രദ്ധിക്കേണ്ട ഘടകങ്ങൾ: മരങ്ങൾ ആറ്റരികത്ത് നട്ടതാണോ? നട്ടതാകണം. 2-ാമതായി, ആറ്റരികത്ത് നട്ടതിന്റെ ഇലകൾ വാടിപ്പോകുവാൻ ഇടയാകരുത്. 3-ാമതായി, തക്ക സമയത്ത് അവ ഫലം കായ്ക്കുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അഭിഷേക തൈലം ഉണ്ടാക്കുന്ന സുഗന്ധം പരത്തുന്ന വസ്തുക്കളുമായി ക്രിസ്തീയ ജീവിതത്തിന്റെ വളർച്ചയെ നമുക്കൊന്ന് താരതമ്യം ചെയ്യാം. അഭിഷേക തൈലം ഉണ്ടാക്കുന്ന സുഗന്ധം പരത്തുന്ന വസ്തുക്കളാണോ ക്രിസ്ത്യാനികൾ? ക്രിസ്തീയ ജീവിതത്തിന്റെ വളർച്ച ഇവ എങ്ങനെ സഹായിക്കും എന്ന് നമുക്കിന്നൊന്ന് പഠിക്കാം. ഒന്നാമതായി, വിശ്വാസികൾ രാജാതിരാജനെ തേടുന്നവരായിരിക്കണം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ യഹൂദന്മാരുടെ രാജാവായി പിറന്നവന്റെ സുഗന്ധം വിദ്വാൻമാർ അറിഞ്ഞത് നക്ഷത്രം നൽകിയ അടയാളത്താലാണ്. വഴിയിലെ തടസ്സങ്ങൾ അവരെ തടുക്കാതെ ആത്മീയ സുഗന്ധവാഹിയുടെ ജനന സ്ഥലം വരെ ഈ നക്ഷത്രം വിദ്വാൻമാരെ എത്തിച്ചു. വിശ്വാസമോ വിശുദ്ധിയോ ഒന്നും അവർക്കറിയുകയില്ല. എങ്കിലും ജനിച്ച പൈതൽ അപൂർവ വ്യക്തിയാണെന്ന് കണ്ടവർ സുഗന്ധ വസ്തുക്കളുമായാണ് അവനെ കാണുവാനെത്തിയത്. മത്തായി 2:11 പറയുന്നത്, പൈതലിനെ അവർ വീണ് നമസ്കരിച്ചു എന്നും പൊന്ന്, മൂര്, കുന്തിരുക്കം ഇവ കാഴ്ചവെച്ചു എന്നുമാണ്. അതായത്, ഈ പൈതൽ രാജാവും പ്രവാചകനും പുരോഹിതനുമാണെന്ന് അവർ നേരത്തെ കണ്ടിരുന്നു എന്നാണ്. പ്രിയമുള്ളവരെ, ഈ സുഗന്ധം പരത്തുന്ന രാജാതിരാജൻ നമ്മുടെ ജീവിതത്തിൽ ഇത്രയും അനുഗ്രഹം നൽകിയിട്ടും നമ്മുടെ ജീവിതത്തെ സുഗന്ധപൂർണമാക്കിയിട്ടും കൃപയാൽ സകലതും തന്ന ദാതാവിനെ നാം അന്വേഷിക്കുന്നവരാണോ? വചനത്തിൽ അവനെ അന്വേഷിച്ച് കണ്ടെത്താൻ ശ്രമിക്കാറുണ്ടോ? സമയം തക്കത്തിൽ ഉപയോഗിക്കുക. കണ്ണിന് കാഴ്ചയുള്ളപ്പോൾ, ചെവിക്ക് കേൾവിയുള്ളപ്പോൾ വചനം വായിക്കുകയും വചനം കേൾക്കുകയും ചെയ്ത് ഈ രാജാതിരാജനെ അന്വേഷിക്കുന്നവരാണോ നിങ്ങൾ? അതോ ആരോഗ്യമുള്ള പ്രായത്തിൽ സമ്പാദ്യം വർദ്ധിപ്പിക്കാനുള്ള വ്യഗ്രതയിലോടിത്തീരുന്നവരാണോ? ഇത് രണ്ടിലേത് വേണമെന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. രാജാതിരാജനെ അന്വേഷിക്കുന്നവരായി തീരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. രണ്ടാമതായി, പാപബോധത്തോടുകൂടെയുള്ള സ്നേഹം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 36 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക. ഒരു പ്രബോധകനെ സൽക്കരിക്കുന്ന മനോഭാവത്തോടെയാണ് പരീശൻ തന്റെ വീട്ടിലേക്ക് യേശുവിനെ ക്ഷണിച്ചത്. എന്നാൽ അയാൾ ക്ഷണിക്കാതെ യേശുവിനെ പറ്റി കേട്ടറിഞ്ഞ ഒരു പാപിനിയായ സ്ത്രീ ആ വീട്ടിലെത്തി. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. പാപിനിയായ ഈ സ്ത്രീക്ക് അവന്റെ സാന്നിധ്യം നൽകിയ പാപബോധം പാപമോചനത്തിന്റെ സന്തോഷവും ദൈവസ്നേഹത്തിന്റെ സമാധാനവുമാകുന്ന സുഗന്ധം അനുഭവിപ്പാൻ അവൾക്കിടയാക്കി. ക്ഷണിതാവ് ചെയ്യുവാൻ മറന്നുപോയ ആ ദൗത്യം ആദിത്യമര്യാദ ശ്രേഷ്ഠമായ രീതിയിൽ തന്നെ അവൾ ചെയ്തു തീർത്തു. കണ്ണുനീർ കൊണ്ട് അവൾ അദ്ദേഹത്തിന്റെ പാദം കഴുകി, മുടി കൊണ്ട് തുടച്ചു, ഇടവിടാതെ കാൽ ചുംബിച്ചു, കൂടാതെ പരിമള തൈലം കൊണ്ട് അവന്റെ കാൽ പൂശുകയും ചെയ്തു. പാപിനിയായ സ്ത്രീക്ക് പാപബോധം വന്നപ്പോൾ പരീശന് പാപബോധമുണ്ടായില്ല. അതുകൊണ്ട് സുഗന്ധം പരത്തിയ ആ വ്യക്തിയെ മനസ്സിലാക്കിയ പാപിനിയായ സ്ത്രീയുടെ പാപം മോചിച്ചു കിട്ടുകയും ചെയ്തു. മൂന്നാമതായി, പരിമള തൈലം മരണത്തിന് മുന്നോടിയായി. മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ, സെയിന്റ് മാത്യു chapter 26 verse 7-12, ബഥാന്യയിൽ യേശു എത്തിയ വീട് കുഷ്ഠരോഗം സൗഖ്യമായവന്റെ ആയിരുന്നു. കുഷ്ഠം മാറിയതിന്റെ കടപ്പാടാകാം യേശുവിനെ അവന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചത്. എന്നാൽ അവന്റെ ഉള്ളിലെ പാപമാകുന്ന കുഷ്ഠത്തിന് സൗഖ്യം വന്നിട്ടില്ലായിരുന്നു. ഇന്ന് പലരും യേശു നൽകിയ അനുഗ്രഹങ്ങളും സൗഖ്യവും എല്ലാം വാങ്ങും. എന്നാൽ അടുത്ത നിമിഷം സൗഖ്യം നൽകിയവനെ, അനുഗ്രഹം തന്നവനെ മറക്കുകയും ചെയ്യുന്നു. യേശുവും ശിഷ്യന്മാരും അവിടെ ഉണ്ടെന്നറിഞ്ഞ ആ സ്ത്രീ ആ വീട്ടിലെത്തി. അവൻ പന്തിയിൽ ഇരിക്കുമ്പോൾ തന്നെ ശിഷ്യന്മാർ കാണുക, ഒരു ഭരണി പരിമള തൈലം അവന്റെ തലയിൽ ഒഴിച്ചു. പെട്ടെന്നാണ് ശിഷ്യന്മാർക്ക് ദരിദ്രരോട് സ്നേഹം വന്നത്. ഇത്രയും പണം ഇതിനു വേണ്ടി ചെലവാക്കിയതെന്ന് അവരുടെ വാക്കുകൾ ദുർഗന്ധം പുറപ്പെടുവിക്കുമെന്ന് അറിഞ്ഞപ്പോൾ യേശു സുഗന്ധത്തിന്റെ വ്യാപാരം പടർത്തുന്ന വാക്കുകൾ അവിടെ പറഞ്ഞു. ഈ തൈലം അവൾ എന്റെ ദേഹത്തിന്മേൽ ഒഴിച്ചത് കാൽവറിയിൽ നിങ്ങൾക്കും അവൾക്കും വേണ്ടി ജീവൻ വെടിയുന്ന എന്റെ ശവസംസ്കാരത്തിന്റെ അടയാളമായിട്ടായിരുന്നു എന്ന് പറഞ്ഞു. യേശുവിന്റെ ത്യാഗം ശിഷ്യന്മാർ കണ്ടില്ല, അറിഞ്ഞില്ല. എന്നാൽ അവൾക്കത് കാണാൻ കഴിഞ്ഞു. കാണുവാനും ഓർക്കുവാനും നമുക്കും കഴിയട്ടെ. നാം മറക്കുന്നവരോ ഓർക്കുന്നവരോ? സ്വയം ചിന്തിക്കുക. നാലാമതായി, നിക്കോദിമോസ് കണ്ടെത്തിയ സ്നേഹം. ആരും അറിയാതെ യേശുവിനെ ആദ്യം നിക്കോദിമോസ് കാണുന്നത് രാത്രിയിലാണ്. യേശുവിന്റെ ജീവിതത്തിന്റെ കൈപ്പുള്ള രാത്രിയുടെ അവസാനവും ആ ജഡൻ ക്രൂശിൽ നിന്നെടുത്ത് സംസ്കരിപ്പാൻ തയ്യാറായ അരിമത്തിയിലെ ജോസഫിനോടൊപ്പം നിക്കോദിമോസും ഉണ്ടായിരുന്നു. കൂടെ നടന്നവർ എല്ലാവരും കൈവിട്ടു. ആരും സഹായമില്ല, എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ എന്നുള്ള അനുഭവം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലില്ലേ? എന്നാൽ നിക്കോദിമോസ് ആ രാത്രിയിൽ യേശുവിനെ മറന്നില്ല. 100 റാത്തൽ 100 അകിലും കൊണ്ടുള്ള സുഗന്ധവർഗം കൊണ്ടുവന്ന് യഹൂദ മര്യാദ പ്രകാരം അവനെ അടക്കി. 100 അകിലും കൊണ്ടുള്ള സുഗന്ധവർഗം കൊണ്ടുവന്ന് യഹൂദ മര്യാദ പ്രകാരം അവന്റെ ശവം അടക്കുവാൻ അരിമത്തിയിലെ ജോസഫിന്റെ കൂടെ നിക്കോദിമോസുമുണ്ടായിരുന്നു. 5. മരണത്തെ ജയിച്ചവന്റെ അടുക്കലെത്തിയ സ്ത്രീകൾ. അവര് യേശുവിന്റെ ജഡത്തെ പൂശുവാൻ പരിമള തൈലവും കൊണ്ടുവന്നവരാ. പക്ഷെ അവരുടെ ഉള്ളിൽ ഒരാകുല ചിന്തയുണ്ടായിരുന്നു. ഈ പരിമള തൈലം പൂശണമെങ്കിൽ കല്ലറ അടച്ച ആ വലിയ കല്ല് ആര് നമുക്ക് വേണ്ടി മാറ്റും? യേശുവിന് ഉയർത്തെഴുന്നേൽക്കാൻ ആരും ആ കല്ല് മാറ്റേണ്ട കാര്യമില്ല. ഈ സ്ത്രീകൾ വരുന്നതിന് മുമ്പ് തന്നെ യേശു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിരുന്നു. എന്നാൽ ആ സുഗന്ധത്തിന്റെ വാർത്ത എല്ലാവരെയും അറിയിക്കുവാൻ വേണ്ടി സ്വർഗം മാറ്റിയതായിരുന്നു ആ വലിയ കല്ല്. സഹോദരിമാരുടെ പ്രവർത്തിക്ക് തടസ്സമായി നിന്ന ഘടകത്തെ സ്വർഗം മാറ്റിക്കൊടുത്തു. പ്രിയരെ, നമ്മുടെ മുമ്പിലും പ്രശ്നങ്ങളാകുന്ന അനേക വലിയ കല്ലുകൾ സർക്കാരിന്റെ സീലോടെ ആ കല്ല് അവിടെ വന്നതാണ് സ്വർഗം മാറ്റിയതെങ്കിൽ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ സർക്കാരോ വ്യക്തികളോ നമ്മുടെ പ്രിയപ്പെട്ടവരോ ഒക്കെ ഇതുപോലെ വലിയ പ്രശ്നങ്ങളാകുന്ന കല്ലുകൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരും. എന്നാൽ സ്വർഗം നമുക്ക് വേണ്ടി അത് മാറ്റാൻ തയ്യാറാണ്. അപ്പോൾ ആ പരത്തുന്ന സുഗന്ധത്തെ ഈ സ്ത്രീകളോട് യേശു പറഞ്ഞു, നിങ്ങൾ പോയി അവരോട് പറവീ, ഉയർത്തെഴുന്നേറ്റവനെ കുറിച്ചുള്ള വാർത്ത ആദ്യം പറയുവാൻ അധികാരം കിട്ടിയത്, അവകാശം കിട്ടിയത്, ആ പദവി കിട്ടിയത് സുഗന്ധവർഗവുമായി കല്ലറക്കലെത്തിയ സ്ത്രീകൾക്കാണ്. ഈ സുഗന്ധം പരത്താൻ ഞാനും നിങ്ങളും തയ്യാറാണോ? യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇന്നും നമ്മുടെ കൂടെ ജീവിക്കുന്നവനാണ്. ആ വാർത്ത പരത്തുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ മുമ്പിൽ ഇനി സമയമില്ല, അവൻ വരാനുള്ള സമയം അടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഈ സുഗന്ധം പരത്തേണ്ടുന്ന ജോലി നമ്മുടേതാ. അതിനു വേണ്ടി നിങ്ങൾ തയ്യാറാകുക. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സുഗന്ധം പരത്തുന്ന അങ്ങയുടെ വചനം, മരണത്തെ ജയിച്ചവനായ ക്രിസ്തുവിന്റെ വിലയേറിയ വാക്കുകൾ, വാഗ്ദത്തങ്ങൾ, ആശ്വാസവാക്കുകൾ അനേകരിലേക്ക് പരത്തുവാൻ ഞങ്ങളെയും സഹായിക്കണമേ. വ്യർത്ഥമാക്കി ഞങ്ങളുടെ ജീവിതത്തെ കളയാതെ, ഞങ്ങളുടെ സമയത്തെ കളയാതെ ആ വിശുദ്ധനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ കർത്താവേ ഞങ്ങളെയും സഹായിക്കണമേ. ഞങ്ങളുടെ കുറവുകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. അങ്ങ് ഞങ്ങൾക്ക് തരുന്ന എല്ലാ നന്മകൾക്കായിട്ട് സ്തോത്രം. ആ സുഗന്ധം പരത്തുന്നവന്റെ അടുക്കൽ വന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിപ്പാൻ, സമാധാനവും സന്തോഷവും പ്രാപിപ്പാൻ ഞങ്ങളെയും അവിടുന്ന് സഹായിക്കണമേ. ഇന്ന് ലോകം വളരെയധികം പ്രതികൂലത്തിൽ കൂടി കടന്നു പോകുമ്പോഴും അനേക ദൈവമക്കൾ അവിടെയും ഇവിടെയും ഇവിടെയും ഇരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ആ കരച്ചിലിന്റെ ശബ്ദം കേൾക്കുന്ന ദൈവം, മരത്തിന് മുറിവേൽക്കും, പക്ഷെ മരം പരത്തുന്ന സുഗന്ധം അനേകർക്ക് ആശ്വാസം നൽകുന്നത് പോലെ, അനേക ദൈവമക്കൾ കണ്ണുനീരോടും ഉപവാസത്തോടും കൂടെ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മുറിവിനെ മാറ്റുവാൻ കർത്താവിന് കഴിയും. എന്നാൽ അവർ പരത്തുന്ന സുഗന്ധം അനേകർക്ക് ആശ്വാസം കൊടുക്കുവാൻ കഴിയുന്നതാകുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ സന്നിധിയിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെയും അതിനായി ഒരുക്കണം. ഈ ശബ്ദം എവിടെയെല്ലാം ചെല്ലുന്നു അവർക്കെല്ലാം യേശുവിനോട് മറ്റുള്ളവർക്ക് വേണ്ടി യാചിക്കുവാൻ, അഭയയാചന കഴിക്കുവാനുള്ള കൃപ കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അവസരം തന്നതിനായി സ്തോത്രം. ഞങ്ങളെ കൈക്കൊള്ളണമേ, അനുഗ്രഹിക്കണമേ, കുറവുകളെ ക്ഷമിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. BibleStudy.co.in വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ വർഗീസ്. ഗോഡ് ബ്ലെസ് യു ആൾ.